ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സന്തോഷ് സാറാണ്. സന്തോഷ് സാറ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പോലുള്ള ഓർഗനൈസേഷനിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റായിട്ട് സാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സാറ് ലൈക്ക് സാർ ആരാണ്, ലൈക്ക് സാറ് ലൈക്ക് ഒരു ജനറൽ ക്രൗഡിനെ സാർ ഇങ്ങനെ എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക?
അതിൽ രണ്ട് മൂന്ന് ടൈറ്റിൽ ഉണ്ടാവും. ഒന്ന്, എൻ്റെ ജോലി വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിക്കിമീഡിയ ഫൗണ്ടേഷനിലെ പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. യു എസിലാണ് ഓഫീസെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, റിമോട്ട് വർക്കാണ്, എട്ട് കൊല്ലമായി. അതിന് മുന്നേ ഈ വിക്കിമീഡിയ ഫൗണ്ടേഷനിൽ ഭാഷാ സാങ്കേതിക വിദ്യ ലാംഗ്വേജ് എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തിയത് ഫ്രീ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസിൽ കോളേജിന് ശേഷം, എഞ്ചിനീയറിംഗ് കോളേജിന് ശേഷം കേരളത്തിലുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അപ്പം ഫ്രീ സോഫ്റ്റ്വെയറിൽ എല്ലാവർക്കും അവരുടേതായ ഒരു പ്രത്യേക ഫീൽഡ് ഉണ്ടാവും, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാം. ചിലർ സെക്യൂരിറ്റി ആയിരിക്കും, ചിലർ സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഞാൻ എത്തിപ്പെട്ടത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന മലയാള ഭാഷയുടെ ടെക്നോളജി എന്തായിരിക്കും, അതിൻ്റെ ഫ്രീ സോഫ്റ്റ്വെയർ ടൂളുകളിൽ അതിൻ്റെ സപ്പോർട്ട് എന്തായിരിക്കും, അതിനെ പറ്റിയുള്ള ഫീൽഡുകളിലാണ് ഞങ്ങളും കുറേ കൂട്ടുകാരും കൂടിയിട്ട് വർക്ക് ചെയ്തത്, സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള സംഘടന വഴി. അപ്പോൾ ആ ഫീൽഡിൽ ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുത്തുള്ള ലാംഗ്വേജ് ടെക്നോളജിയിൽ കുറച്ച് എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ജോലി കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും ആ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് എന്തായാലും നല്ലൊരു ജോലി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു വേണമെങ്കിൽ ഉദാഹരണം കൂടി പറയാം. കാരണം ഞാൻ ആ സമയത്ത് വേറെ ഇന്ത്യയിലെ ഇൻഫോസിസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, ജാവ പോലുള്ള ടെക്നോളജി. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി കരിയർ ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഫ്രീ സോഫ്റ്റ്വെയർ നമ്മളൊരു ടെക്നോളജിയിൽ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ മാറിയ ഒന്നാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ മൂന്നാമതൊരു ടൈറ്റിലുള്ളത് ലാംഗ്വേജ് ടെക്നോളജിയിൽ തന്നെ കുറേ കാലം ടെക്നോളജിയിൽ വർക്ക് ചെയ്തപ്പം ഞാൻ എൻ്റെ ഒരു ഡിസൈൻ വശം, എന്ന് വെച്ചാൽ ആർട്ട് സൈഡ് എക്സ്പ്ലോർ ചെയ്തപ്പം അത് ഭയങ്കര ഹിറ്റായി. അങ്ങനെയാണ് മലയാളത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന രണ്ട് ഫോണ്ടുകളുടെ ഡിസൈനിലേക്ക് ഞാൻ വന്നത്. ചിലങ്ക 2014 ഡിസൈൻ ചെയ്തു, 2016 മഞ്ചരി ഡിസൈൻ ചെയ്തു. ഈ രണ്ട് ഫോണ്ടുകളും വളരെ ഹിറ്റായി. എന്ന് വെച്ചാൽ മലയാളത്തിൽ യൂണിക്കോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചയമാണ്, എവിടെ നോക്കിയാലും കാണുന്ന രണ്ട് ഫോണ്ടുകളുടെ ഡിസൈനിൽ ഉണ്ടായി. അങ്ങനെ അപ്പം അത് ഡിസൈനർ എന്നുള്ള ആ രീതിയിലും പറയാം.
അപ്പോൾ സന്തോഷ് സാറാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്വനലേഖ എന്ന് പറയുന്ന ഇൻപുട്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ലൈക്ക് സാറ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന് പിന്നീട് കിട്ടിയ ഫീഡ്ബാക്ക് അങ്ങനെ എന്തെങ്കിലും?
ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പം, മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ശ്രമിച്ചത് വെറുതെ പ്ലേ ചെയ്തത് ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം ഉണ്ടാക്കാനായിരുന്നു 2006. അത് IIC ബാംഗ്ലൂരിലെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യായിരുന്നു. സോ ഫ്രീ സോഫ്റ്റ്വെയർ അന്ന് അവിടെ ചെയ്തതാണ്. അപ്പോൾ ധ്വനി എന്നുള്ളൊരു ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം, ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അതിൻ്റെയൊക്കെ മുന്നേ ഈ ടെക്സ്റ്റിന് സ്പീച്ചാക്കണമെങ്കിൽ ടെക്സ്റ്റ് എഴുതാൻ പറ്റണമല്ലോ, അതിന് കമ്പ്യൂട്ടറുകളിൽ നല്ല ടൂളുകളൊന്നുമില്ല എന്നുള്ള പ്രശ്നം ഞാൻ തന്നെ അഭിമുഖീകരിച്ചു. എന്നു വെച്ചാൽ എനിക്ക് തന്നെ ടൈപ്പ് ചെയ്യണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് നല്ല മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ നിലവിലുള്ള ടൂളുകളും എല്ലാം മനസ്സിലാക്കി എന്താണ് എൻ്റെ ആവശ്യം എന്നൊക്കെ കണക്കാക്കിയിട്ട് അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് സ്വനലേഖ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ടൂൾ ഉണ്ടാക്കിയത്. അതിൽ തന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അത് വളരെയേറെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം ബിൽറ്റിനായി വന്നു, പാക്കേജ്ഡായൊക്കെ വന്നു. മാത്രമല്ല അതിലുള്ള കുറേ ഫീച്ചേഴ്സ് എല്ലാം ആൾക്കാർക്ക് വളരെ ഇഷ്ടമായി, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട, വെറുതെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയാൽ മതി. പിന്നെ കറക്ഷനിൽ കൂടെ തന്നെ ശരിയാവുന്ന ഒരു ഇൻപുട്ട്. പിന്നെ ഞാനത് എൻ്റെ അഡ്വാൻസ്ഡ് യൂസിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തും ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിലുള്ള ഇൻപുട്ട് മെത്തഡുകളിൽ വെച്ചിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് വെച്ചാൽ പവർഫുൾ പവർ ടൂൾ എന്നൊക്കെ പറയില്ലേ, ഒരു കാര്യം ചെയ്യാനോ ലളിതമായിട്ടുള്ള ടൂൾ ഉണ്ടാവും, പവർ ടൂൾസ് ഉണ്ടാവും. പവർ ടൂൾസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പറയുന്നതാണ് സ്വനലേഖ ഇൻപുട്ട് മെത്തേഡ്. അത് പിന്നീടിപ്പം കഴിഞ്ഞ ഈ കൊല്ലം ജനുവരിയോട് കൂടിയിട്ട് പോസിബിളായിട്ടുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എല്ലാ മൊബൈൽ ഫോണുകളിലും ഐപാഡ് ആൻഡ്രോയിഡ് മാക് ലിനക്സ് വിൻഡോസ് വെബ് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അത് പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ലൈക്ക് ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാകുമ്പോൾ പറയുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കില്ല, മലയാളത്തിൽ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ പിന്നീട് സ്കൂൾ കഴിഞ്ഞു, അതിൽ നിന്ന് കോളേജ് കഴിഞ്ഞു, പിന്നെ ഒരു പ്രൊഫഷണൽ വേൾഡിലേക്ക് എത്താനാകുമ്പോൾ നമ്മൾ ആ ഒരു ഫീലിംഗ് വന്നു തുടങ്ങും, എനിക്ക് ഇംഗ്ലീഷിൽ പ്രൊഫഷൻസ് വേണമല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്താ മലയാളം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ ഇംഗ്ലീഷിലായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എൻറ്റയർലി ഓൾമോസ്റ്റ് എൻറ്റയർലി നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മലയാളം ആൾക്കാർ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ മലയാളം ഇപ്പോൾ മലയാളം ഇപ്പോൾ ഒരു ഇംഗ്ലീഷിനെ കമ്പയർ ചെയ്തിട്ട് ഒരു ലാക്ക് ഓഫ് റിസോഴ്സസും ഒരു ലാക്ക് ഓഫ് ടൂൾസും ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം?
അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തും ഇംഗ്ലീഷിലേ ഉണ്ടാവുള്ളൂ, ടൂളുകളായാലും സോഫ്റ്റ്വെയർ ആയാലും എല്ലാം ഇംഗ്ലീഷിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൻ്റെ ടെക്നോളജി പ്രോഗ്രസ് എല്ലാം വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കമ്പ്യൂട്ടർ വന്നപ്പോഴും അത് ഇംഗ്ലീഷിലുണ്ടായിരുന്നുള്ളൂ, എല്ലാ വർഷത്തിലും ഇംഗ്ലീഷിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അങ്ങനെ മാത്രമേ പോസിബിൾ ആകുമോ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന് മാത്രമേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് ചിലർ വിശ്വസിച്ചു, ചിലരത് വിശ്വസിച്ചില്ല, അവരുടെ ലാംഗ്വേജുകളിൽ അത് ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് മെൻറ്റാലിറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നോ അതോ അവരവരുടെ ഭാഷകൾക്ക് വേണ്ടി മാറ്റിയെടുക്കുന്നു എന്നുള്ള ഓരോ സംസ്കാരത്തിലുള്ളവരും അവരവരുടെ രീതിയിൽ ചെയ്തു. നമ്മൾ പൊതുവിൽ ആ രീതിയിൽ മടിയന്മാരായിരുന്നു. നമ്മൾ പൊതുവിൽ അത് ഇംഗ്ലീഷിലുള്ളത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ അന്ന് വന്ന കാലത്തുള്ള ഒരു മെയിൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ, അതിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷ് ആവും, അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചാലേ പറ്റൂ എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പിന്നെ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഏലിയൻ ഭാഷയൊന്നുമില്ല, കാരണം നമ്മൾ ബ്രിട്ടീഷ് റൂളിലായിരുന്നു കുറേ കാലം. അതുകൊണ്ട് തന്നെ ഫോർമാലിറ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ലാംഗ്വേജ്, ബ്യൂറോക്രസിയുടെ ലാംഗ്വേജ് ഇതെല്ലാം ഇംഗ്ലീഷായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതോ എ വേഴ്സസ് ബി എന്നുള്ള രീതിയിലല്ല ഞങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. ഞങ്ങൾ കാണുന്നതൊരു സൊസൈറ്റിയുടെ പ്ലൂരാലിറ്റി, ആൾക്കാരെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ടെക്നോളജി നമ്മുടെ ഞങ്ങളൊക്കെ റോൾ എന്ന് പറയുന്നത് ഇന്നത് ഉപയോഗിക്കൂ, ഇന്നത് മാത്രം ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മലയാളം എന്തായാലും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അങ്ങനെയല്ല. അതല്ല ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ചോയ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കൽ മാത്രമാണ്. വെച്ചാൽ ആൾക്കാർ ചോയ്സ് ഉണ്ടെങ്കിൽ ചിലവർ ഉപയോഗിക്കും, ഒരുപക്ഷെ ആൾക്കാരെല്ലാം ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ചിലപ്പോൾ സമൂഹം മുന്നോട്ട് പോയി എന്ന് വരും. അതിലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ചോയ്സസ് നമ്മൾ അതാത് കാലത്തുണ്ടാകുമ്പോൾ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ മലയാളത്തിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ചിലർ സ്വപ്നം കണ്ടിരുന്നതേ ഇല്ല, മലയാളം ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് പോസിബിളായപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മാത്രമല്ല കമ്പ്യൂട്ടറിൻ്റെ ഭാഷ, തിരിച്ചറിയുന്നു, ഉപയോഗിക്കുന്നു. അപ്പം ചിലപ്പം തിരിച്ചറിഞ്ഞു. പക്ഷേ എന്തായാലും മലയാളം എന്നുള്ള ഭാഷ ഒരു ലിവിങ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മാറിയേക്കും, പക്ഷേ തുടരും ആൾക്കാർ ഉപയോഗിക്കും.
അപ്പോൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെ ഈ മൂവ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്?
ഞാൻ ഈ ഫീൽഡിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊന്നും പറയില്ല. ഫ്രീ സോഫ്റ്റ്വെയർ ബേസിക്കലി നമ്മൾ ഈ ഫ്രീ സോഫ്റ്റ്വെയറിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ടെക്നോളജി പഠിക്കും പിള്ളേർ. ടെക്നോളജി പഠിക്കുമ്പം നമ്മുടെ കയ്യിലൊരു ചുറ്റികൈ, പിന്നെ അവർക്ക് വേണ്ടത് ആണിയാണ്, അടിക്കാനുള്ള ആണി തപ്പി നടക്കും. അപ്പോൾ ഈ ആണി തപ്പി നടക്കുമ്പോൾ തുടക്കകാലത്ത് കാണുന്നൊക്കെ ആണിയായിരിക്കും, എല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. പക്ഷേ അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് കണ്ടെത്തുക എന്നുള്ള ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ സമയം ആകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഓക്കെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതിലൊന്ന് ട്രൈ ഔട്ട് നോക്കാം എന്ന് തോന്നും. അങ്ങനെ ആ ഫീൽഡ് വരുമ്പോൾ ഗോ ടു ദ ഡെപ്ത്, അതിൻ്റെ ഡെപ്ത്തിലേക്ക് പോകുന്നു, അതിലുള്ളൊരു ഫീൽഡുകൾ മനസ്സിലാക്കുന്നു. അങ്ങനെ എത്തിപ്പെട്ടാൽ മതിയായിരിക്കും. അല്ലാതെ നമ്മളൊരു പ്രത്യേക ഫീൽഡിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മലയാളവും കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെയാണ്, ഇഷ്ടംപോലെ ഫീൽഡുകളുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ എന്തെങ്കിലും എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം പബ്ലിക്കാണ്, ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇതിൽ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഓക്കെ ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല എന്ന് തോന്നും, അല്ലെങ്കിൽ ഓ ഇത് കൊള്ളാലോ എനിക്കിതിൽ താല്പര്യമുണ്ടെന്ന് തോന്നും. അങ്ങനെ താല്പര്യം കാണുകയാണെങ്കിൽ പിന്നെ യു നോ വാട്ട് ടു ഡു നെക്സ്റ്റ്, നമുക്കറിയാം. എന്ന് വെച്ചാൽ ടെക്നോളജിയിൽ ഈ പ്രത്യേകിച്ചും ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ദേ വിൽ സ്റ്റാർട്ട് പ്ലേയിങ് വിത്ത് സംതിങ്, അങ്ങനെയാണ് അത് പ്രോഗ്രസീവ് പോകുന്നത്. അതുകൊണ്ട് ഓപ്പണാക്ക്, ജസ്റ്റ് ബി ഓപ്പൺ അബൌട്ട് ഓൾ ദീസ് ടെക്നോളജീസ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം നിങ്ങൾ ചിലപ്പം യു മേ ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്, ഇഫ് യു ആർ ഫൈൻഡിങ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് ടോപ്പിക് ദെൻ ഗോ ഡീപ്.
ഓക്കെ, അപ്പോൾ സന്തോഷ് സാറിനെ കുറിച്ചും സന്തോഷ് സാറിൻ്റെ വർക്കിനെ കുറിച്ചും സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓ താങ്ക് യു സർ.
Thank you.